ദൈവിക വേലയിൽ ഉദാസീനത കാണിക്കുന്ന അനേകം ആളുകളുണ്ട്. ശുശ്രൂഷയുടെ ശാപങ്ങളിലൊന്ന് ഉദാസീനതയാണെന്നത്രേ എന്റെ വിശ്വാസം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്തം സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ബന്ധങ്ങൾ വാസ്തവത്തിൽ സന്തോഷത്തിന്റെ അവസ്ഥയായിരിക്കേണ്ടതാണ്. പലർക്കും അത് ബന്ധനങ്ങളുടെ അവസ്ഥയായി പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവവൈതലായി തീർന്നവരുടെ വിവിധ ബന്ധങ്ങളെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ തുടങ്ങിയത്. വിശുദ്ധ പൗലോസ് കൊലോസിയയിലെ വിശ്വാസികൾക്കെഴുതുമ്പോൾ ഉപദേശപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പ്രായോഗികമായ വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചു. 3-ഉം 4-ഉം അധ്യായങ്ങളിൽ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ആദ്യമായി വ്യക്തിപരമായ ജീവിതത്തിലെ, അതെ, ദൈവവുമായുള്ള ബന്ധത്തിലെ വിശുദ്ധിയെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. തുടർന്ന് വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയതിൽ ആദ്യം കുടുംബത്തിലെ ബന്ധങ്ങൾ പൗലോസ് വിഷയമാക്കി. ഏതൊരു വ്യക്തിയും കുടുംബ ബന്ധങ്ങളിലാണല്ലോ ആരംഭിക്കുന്നത്. കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നാൽ ജീവിതമേ തകർച്ചയിലായിരിക്കും. അതുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധം, ഭർത്താവിന് ഭാര്യയോടുള്ള ബന്ധം, മക്കൾക്ക് അമ്മയപ്പന്മാരോടുള്ള ബന്ധം, അമ്മയപ്പന്മാർക്ക് മക്കളോടുള്ള ബന്ധം, അങ്ങനെ അടിസ്ഥാനപരമായ ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. കുടുംബത്തിലെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ച പൗലോസ് പിന്നീട് തൊഴിൽ രംഗത്തെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുന്നു. നാം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ എന്ന് പൗലോസ് പറയുന്നതായ ആ ഭാഗം. ക്രിസ്തുവിലായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ സ്വമനസ കീഴടങ്ങണം, സ്വന്ത ഭർത്താവിന് കീഴടങ്ങണം എന്നല്ലാതെ വേറെ പുരുഷന് കീഴടങ്ങണം എന്നില്ല. ഭർത്താക്കന്മാർ ഭാര്യമാരെ കീഴടക്കണമെന്നും പറയുന്നില്ല. കർത്താവിൽ ഉചിതമാകും വണ്ണം, ക്രിസ്തുവിൽ എന്നത് ആത്മിക ബന്ധത്തെയും പദവിയെയും, കർത്താവിൽ എന്നത് നമ്മുടെ ഭൌമിക ബന്ധത്തിന്മേൽ അവനുള്ള അധികാരത്തെയുമാണ് കാണിക്കുന്നത്. ഭാര്യയ്ക്ക് അവകാശങ്ങളും പദവികളും ഉണ്ടെങ്കിലും ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുന്നതിലാണ് കുടുംബജീവിതത്തിന്റെ ഐശ്വര്യം സ്ഥിതി ചെയ്യുന്നത്. നേതൃത്വമെടുക്കുവാൻ ഭാര്യ ഭർത്താവിനെ സഹായിക്കണം. ഒരു ആദർശപരമായ ക്രിസ്തീയ കുടുംബത്തിന്റെ ചിത്രം പൗലോസ് ഇവിടെ വരയ്ക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പൗലോസ് പറയുന്നില്ല. ഭർത്താവിന്റെയും ഭാര്യയുടെയും കർത്തവ്യങ്ങളും അവകാശങ്ങളും അന്യോന്യമുള്ളതാണ്, ഏകപക്ഷീയമല്ല. ഇത്രയും സമയം ഭാര്യമാരോടുള്ള നിർദ്ദേശമായിരുന്നെങ്കിൽ ഇനിയും ഭർത്താക്കന്മാരോട് പൗലോസ് ലീയായ്ക്ക് പറയുവാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കാം. 19-ാം വാക്യം, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. തന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനാണ് അവന്റെ ഭാര്യ കീഴടങ്ങിയിരിക്കേണ്ടത്. കുടുംബത്തിൽ നേതൃത്വം വഹിക്കേണ്ടത് അവളല്ല, പിന്നെയോ നായകത്വം വഹിക്കുവാൻ അവൾ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഭർത്താക്കന്മാർ സ്നേഹിക്കുവാൻ പറയുമ്പോൾ ആ കാര്യത്തിലും അവരാണ് നേതൃത്വം വഹിക്കേണ്ടത്. ഇവിടെ പറയുന്ന സ്നേഹത്തിൽ ശ്രദ്ധ, ബഹുമാനം, ശുശ്രൂഷ, സമൂഹത്തിൽ അവളുടെ സ്ഥാനം, അവളുടെ ആഗ്രഹത്തിന് കീഴ്പ്പെടൽ, അവളിൽ തന്റെ വിശ്വാസമർപ്പിക്കൽ, ക്രിസ്തുവിൽ അവളുമായുള്ള ഐക്യം ഇത്യാദി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും എന്ന് മറക്കരുത്. ഇതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് അഭിലഷിക്കുവാനുള്ളത്? അവനൊരിക്കലും ഒരു സ്വേച്ഛാധിപതി ആയിരിക്കരുത്. അവളുമായുള്ള എല്ലാ ബന്ധങ്ങളിലും സ്നേഹമായിരിക്കണം ഭരണം നടത്തേണ്ടത്. ത്യാഗപൂർവമായ സ്നേഹം, യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പിന്നെ സ്വാർത്ഥത അന്വേഷിക്കില്ലല്ലോ. തന്റെ ജീവിത പങ്കാളിയുടെ, അതെ, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവളുടെ ഇഷ്ടങ്ങളാണല്ലോ കണക്കിലെടുക്കുന്നത്. എന്നുകണ്ട് അഴിച്ചുവിടണം എന്ന അർത്ഥമല്ല. സ്നേഹത്തിന്റെ ഒരു ഭാഗമാണല്ലോ ആപത്തിൽ ചാടാതെ സൂക്ഷിക്കുകയും ശിക്ഷിക്കുകയും ശിക്ഷണത്തിൽ നടത്തുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളിലുണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് പ്രകടമാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും ആലോചിക്കണം. സ്നേഹം കൊണ്ട് ഏതൊരു കഠിന ഹൃദയത്തെയും നേടാമെന്ന് മറക്കരുത്. ചിലർക്ക് പിന്നെ സ്നേഹത്തെക്കാൾ തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അർത്ഥശൂന്യമായതിനോടായിരിക്കും താൽപര്യം. അങ്ങനെയുള്ളവരെ ശരിയാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും മടിക്കുന്ന കുടുംബങ്ങൾ തകർന്നതു തന്നെ. ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, പിന്നെ ഞാനെന്തിനാ ക്ഷമ ചോദിക്കുന്നത് എന്ന ചിന്തയാണ് പലർക്കും. വേണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കട്ടെ, ഞാനിപ്പോൾ മിണ്ടുവാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള ശാഠ്യ സ്വഭാവങ്ങളാണ് ആകെ വഷളാക്കുന്നത്. തുറന്ന സമീപനമാണ് എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഭാര്യ തുറന്ന് സംസാരിക്കുമ്പോൾ അവളെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ഭർത്താവ് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തതായി ഒന്നും ഉണ്ടായിരിക്കരുത്. പിന്നെ പഴയ കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നത് ആളെ പഠിച്ചിട്ട് മാത്രം. ചിലർക്കത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. വിശുദ്ധ പൗലോസ് ഭർത്താക്കന്മാരോട് പറയുന്നത് ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്നത്രേ. അവരോട് കർക്കശമായി പെരുമാറരുത്. ഇതിൽ വിദ്വേഷം, കോപം എന്നിവ മാത്രമല്ല ക്രൂരതയും ഉൾപ്പെടുന്നു. സ്ത്രീകൾ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണം പലരും വിവാഹം കഴിക്കുന്നത് ഒരു വ്യക്തിയെയല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ചിലർ വീട്ടിൽ ജോലി ചെയ്യുവാൻ ആളില്ലാത്തതിനാൽ അമ്മയെ സഹായിക്കുവാനും, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏതോ ഒരു പെണ്ണിന്റെ അപ്പന് പണമുണ്ടായിരുന്നതിനാൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പണത്തെയും കല്യാണം കഴിച്ചു. ഇനിയും ഭാവി ഭദ്രത നോക്കിയും ശാരീരിക സൌന്ദര്യം നോക്കിയും കുടുംബം നോക്കിയും ജോലി നോക്കിയുമൊക്കെ കല്യാണം കഴിച്ചവർ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തകർക്കുന്നത് കുടുംബജീവിതമാണെന്നോർക്കണം. കുടുംബജീവിതത്തിൽ സന്തുഷ്ടനായ സന്തുഷ്ടയായ ഒരു വ്യക്തി ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും പ്രശോഭിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ കുടുംബജീവിതം സന്തുഷ്ടമാണോ? ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ അത്യന്തം സന്തോഷം അനുഭവിക്കും. ഇനിയും കുടുംബത്തിലെ അടുത്ത പ്രധാന ബന്ധത്തെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. 20-ാം വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവർ തങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. എന്നാൽ അവർ കുട്ടികളായിരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ അനുസരിക്കുകയാണ് വേണ്ടത്. എന്നും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. എന്നാൽ കുട്ടിയും വളരേണ്ടതുണ്ട്. സ്വയം തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുന്ന പക്വതയിൽ മക്കൾ എത്തേണ്ടതുണ്ട്. 10-25 വയസ്സുള്ള ഒരു യുവാവ് അമ്മയുടെ സാരിത്തുമ്പിൽ നിന്നും പിടിവിടാതിരിക്കണം എന്ന അർത്ഥമല്ല ഇവിടെ. മക്കളും കൊച്ചുമക്കളുമായ പലരും ഇന്നും തങ്ങളുടെ അമ്മയുടെയും അപ്പന്റെയും ആജ്ഞകൾക്ക് കാതോർത്തിരിക്കുന്ന ബാലിശമായ കാഴ്ച നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് ദൈവവചനപ്രകാരം തങ്ങൾ പോകുന്നതിനാൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കുമെന്നാണ്. വെറുതെ സമയം കളയുന്നു, ആയുസ് പാഴാക്കുന്നു. ഇനിയും ചില മാതാപിതാക്കളുടെ നിഷ്കർഷ, മക്കൾ എത്ര പ്രായമായാലും തങ്ങളുടെ വരുതിയിൽ തന്നെ നിൽക്കണമെന്നത്രേ. 90 കഴിഞ്ഞ അപ്പച്ചനോട് ചോദിച്ച് കാശു വാങ്ങിയെങ്കിലേ ഇന്നും ഉപ്പും മുളകും വാങ്ങുവാൻ കഴിയൂ. ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും പക്വതയായാൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. കൌമാരപ്രായത്തിൽ എത്തിയ അനേകർ ഇന്നാളുകളിൽ തങ്ങളുടെ മാതാപിതാക്കളോട് എതിർക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ കെട്ടുപാടിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ഒരു പ്രേരണ ഈ യുവാക്കളുടെ ഹൃദയത്തിൽ ദൈവമാണ് ഇട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. എന്നാൽ സ്വതന്ത്രരാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം അത്. അങ്ങനെ ചെയ്യുമ്പോൾ മക്കൾ അനുഗ്രഹീത അവസ്ഥയിലായിത്തീരും. എല്ലാ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. ദൈവമുള്ള മാതാപിതാക്കൾ ഒരു നിധി തന്നെയാണ്. ഈ ആയുസ്സിൽ അത് ലഭിച്ചിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. ഭക്തരായ മാതാപിതാക്കന്മാരെ എന്നും അനുസരിക്കുവാൻ തോന്നും. അത് നല്ലതുമാണ്. എന്നാൽ മക്കൾ പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ ഞാൻ പറയുന്നതുപോലെ തന്നെ പോകണം എന്ന് മാതാപിതാക്കന്മാർ ശഠിക്കുന്നതാണ് തെറ്റ്. മക്കളുടെ ഉത്തരവാദിത്വം പറഞ്ഞു കഴിഞ്ഞ് ഇനിയും പിതാക്കന്മാരോടാണ് പൗലോസ് സംസാരിക്കുന്നത്. 21-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഇത് രസകരമായിരിക്കുന്നില്ലേ? ഓർക്കണം, മോശയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നൽകിയിരുന്നുള്ളൂ. മാതാപിതാക്കന്മാർക്ക് കൽപ്പന കൊടുത്തിരുന്നില്ല. ഒരു കുട്ടി ദൈവഹിതം മനസ്സിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്ക് നൽകിയിരുന്നു എന്ന് സദൃശവാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് സദൃശവാക്യങ്ങൾ 22:6. മക്കളെ അഴിച്ചുവിട്ട് വളർത്തുന്നതുപോലെ തന്നെ ദോഷമുണ്ടാക്കുന്നതാണ് അവരെ ആവശ്യമില്ലാതെ ശിക്ഷിക്കുന്നതും. മക്കളെ പ്രകോപിപ്പിക്കരുത്. മക്കൾ ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയും വിവേകമില്ലാത്ത ശിക്ഷാക്രമം തുടരുകയും ചെയ്യുന്നത് മക്കളെ പ്രകോപിപ്പിക്കും, കോപിപ്പിക്കും. കൂടുതൽ കാർക്കശ്യം കാണിച്ചാൽ അനുസരണം ഇല്ലാതെയാകും. കുട്ടിയുടെ അനുസരണം സ്നേഹത്തിലും അഭിനന്ദനത്തിലും പരിപോഷിപ്പിക്കണം. ഭയം പ്രവർത്തനത്തെ തളർത്തും, സേവനത്തെ ഇല്ലാതാക്കും. കുട്ടികളുടെ സ്നേഹവും വിശ്വാസവും ആർജിക്കുവാൻ പിതാക്കന്മാർ ശ്രമിക്കണം. അല്ലാത്തപക്ഷം അവരെ സ്നേഹിക്കുന്നവരെ തേടി ഭവനത്തിന് പുറത്തു പോകുകയും അങ്ങനെ തെരുവിന്റെ സന്തതിയായി മാറുകയും ചെയ്യും. കടുവയെ കാണുന്നത് പോലെയാണ് ചില കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിതാക്കന്മാരെ കാണുന്നത്. ഒരു ക്രിസ്തീയ കുടുംബം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും അടുത്തതായി തൊഴിൽ രംഗത്തെ വിശുദ്ധിയാണ്. 22 വാക്യത്തിൽ നാം വായിക്കുന്നു, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. പൗലോസിന്റെ കാലത്ത് യവനരും റോമക്കാരും അടിമകളെ മനുഷ്യരായല്ല സ്വന്ത ജംഗമ സ്വത്തായി കരുതി വന്നു. അടിമയ്ക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. ക്രിസ്തുവും അപ്പൊസ്തലന്മാരും അടിമത്വത്തിനെതിരായി എന്തുകൊണ്ട് പോരാടിയില്ല എന്ന ചോദ്യം എക്കാലത്തും കേട്ടുവരാറുള്ളതാണ്. സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഒരു വ്യവസ്ഥിതിക്കെതിരായും അവർ പോരാടിയില്ല എന്നതുതന്നെ കാരണം. ആദ്യം വൃക്ഷം നന്നാക്കുക, അപ്പോൾ ഫലവും നന്നായിക്കൊള്ളും. വ്യവസ്ഥിതിയെ നന്നാക്കാനുള്ള ഏക മാർഗം പൊതുജനധാരണ ഉണർത്തി ഉദ്ദീപിക്കുകയും അങ്ങനെ തിന്മ ക്ഷയിച്ചു പോകുകയും ചെയ്യും. നോക്കണേ, മനുഷ്യനെ കരുപിടിപ്പിക്കുക, മനുഷ്യൻ വ്യവസ്ഥിതിയെ കരുപിടിപ്പിച്ചുകൊള്ളും. അതുകൊണ്ട് ക്രിസ്തുമാർഗം അടിമത്തം പോലെയുള്ള പല വിഷവൃക്ഷത്തെയും വെട്ടിവീഴ്ത്തുക എന്ന അപകടകാരിയായ ശ്രമത്തിലേർപ്പെടാതെ അതിന്റെ തൊലിയുരിച്ച് അത് നശിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇന്നെല്ലാ ക്രിസ്തീയ രാജ്യങ്ങളിലും അത് നശിച്ചു കഴിഞ്ഞു. പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. അത് ദൃഷ്ടിസേവ എന്നതത്രേ. പൗലോസിന്റെ എഴുത്തുകളിലെ ഒരു പ്രത്യേക വാക്കാണിത്. അവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ണ് വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിൽ ആയിരിക്കരുത്, നിങ്ങളുടെ കണ്ണ് ക്രിസ്തുവിലായിരിക്കട്ടെ. അവനെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നു എന്ന വിധത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നത്രേ. അവനെ സേവിക്കണം, അതത്രേ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്രകാരമുള്ള വീക്ഷണത്തോടെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത്. ചിലപ്പോൾ ദൈവമക്കൾ പോലും ക്രിസ്തുവിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടതിന്റെയും കർത്താവിനെ സേവിക്കേണ്ടതിന്റെയും ആവശ്യത്തെക്കുറിച്ച് വളരെയേറെ സംസാരിക്കും. എന്നാൽ അവർ ഉദാസീനരാണ്. നിങ്ങൾ തൊഴിലിൽ ഉദാസീനരാണെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടവർ എന്ന് പറയുവാൻ കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തെ ഭിന്നസംഖ്യയിലെ ഏറ്റവും താണ ഛേദത്തിലേക്ക് കുറച്ചുകൊണ്ടുവന്നു. പൗലോസിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിലേഖനം 3:13-14 വാക്യങ്ങൾ. പൗലോസ് തന്റെ ദൃഷ്ടിയും തന്റെ മനസ്സ്, തന്റെ ഹൃദയം, തന്റെ സകലവിധ താൽപര്യങ്ങളും യേശുക്രിസ്തുവിൽ ഉറപ്പിച്ചിരുന്നു. കർത്താവിനെ ഭയപ്പെട്ടും കൊണ്ട് ഏകാഗ്രതയോടെ എന്നാണ് നാം വായിച്ചത്. യജമാനന്മാരെ അഥവാ മേലുദ്യോഗസ്ഥനെ ഭയപ്പെടണം എന്നല്ല, പിന്നെയോ ദൈവത്തെ ഭയപ്പെടണം എന്ന ആശയമാണ് ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത്. 23 വാക്യം നോക്കിക്കാട്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. മനസ്സോടെ പ്രവൃത്തി ചെയ്യുകയാണ് വേണ്ടത്. ആത്മാർത്ഥത വേണമെന്ന് ചുരുക്കം. കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുകയില്ലെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായ പ്രവൃത്തിയാണ്. ഈ വേല ചെയ്യുന്നത് ശരിയാണോ, ഈ സ്ഥലത്ത് പോകുന്നത് ശരിയാണോ എന്നെല്ലാം ചിലർ ചോദിക്കാറുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള മാനദണ്ഡം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. എല്ലാ കാര്യങ്ങൾക്കും അത് പ്രായോഗികമായ പ്രമാണമാണ്. താൽപര്യത്തോടെ ഒരു ആരാധനയിൽ, അതെ, ഒരു പള്ളിയിൽ പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ നാം കാണുന്നത്. മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ നാം എന്ത് ചെയ്താലും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം എന്ത് ചെയ്താലും മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കരുത്. 24 വാക്യം, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ഒരുപക്ഷേ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ അയാൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കടപ്പെട്ടവനല്ലായിരിക്കാം. എങ്കിലും കർത്താവായ യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ അവന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ അവനിലും അവന്റെ വകയുമാണ്. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് അവന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭൂമിയിൽ നാം യേശുക്രിസ്തുവിന്റെ പ്രതിനിധികളാകയാൽ അവന്റെ പ്രതിനിധികൾ വിശ്വസ്തരായിരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഞാനും നിങ്ങളും യാതൊന്നും അറിയാത്തവരും തങ്ങളുടെ വേലയിൽ വിശ്വസ്തരുമായിരിക്കുന്ന ലോകത്തിൽ അധികം അറിയപ്പെടാത്ത താഴ്മയുള്ള അനേകം ആളുകളുണ്ട്. നോക്കണം, അവർ തങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് വിശ്വസ്തതയും സഭയോട് വിശ്വസ്തരും തങ്ങളുടെ ഭവനത്തോട് വിശ്വസ്തരും പട്ടക്കാരനോട് വിശ്വസ്തരുമായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരെക്കുറിച്ച് അറിയുകയുള്ളൂ. എന്നാൽ കർത്താവ് അവരെ അറിയുന്നു. അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കും. ചില ആളുകൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം കണ്ട് ഞാനും നിങ്ങളും അതിശയിക്കാൻ ഇടയാകുമെന്നത്ര എന്റെ വിശ്വാസം. നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീനെന്ന്. ദൈവിക വേലയിൽ ഉദാസീനത കാണിക്കുന്ന അനേകം ആളുകളുണ്ട്. ശുശ്രൂഷയുടെ ശാപങ്ങളിലൊന്ന് ഉദാസീനതയാണെന്നത്രേ എന്റെ വിശ്വാസം. ആരും കാണുന്നില്ല, ആരും നമ്മെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം ചിന്തിച്ചുകൂടാ. നാം കർത്താവായ യേശുവിനെയാണ് സേവിക്കുന്നത്. 25 വാക്യത്തിൽ, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. ഇവിടെ നാം നേരെയാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒരു ദിവസം ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. ശമ്പളം വാങ്ങിക്കൊണ്ട് കിടന്നുറങ്ങിയതും സമയം നഷ്ടപ്പെടുത്തിയതും എല്ലാം. അതാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. ദൈവവേലയിലായിരിക്കുക എന്നത് വലിയൊരു പദവിയാണ്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നതും ഒരു പദവി തന്നെ. എന്നാൽ ഇതൊന്നും താങ്കളെ ഒരു പ്രത്യേക വ്യക്തിയായി ചൂണ്ടിക്കാണിക്കുകയില്ല. കർത്താവ് നിങ്ങളെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തതയെ ആശ്രയിച്ചായിരിക്കും ന്യായം വിധിക്കുവാൻ പോകുന്നത്. സകലരും ഒരുപോലെ ന്യായം വിധിക്കപ്പെടും. ദൈവം ആരുടെയും മുഖം നോക്കുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ്, ഈ ഒരു ചിന്ത എപ്പോഴുമുണ്ടോ? 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിശുദ്ധി പാലിക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ തുടർച്ചയാണ് നാം കാണുന്നത്. ദാസന്മാർക്കുള്ള ഉപദേശത്തോടെയാണ് 3 അധ്യായം അവസാനിപ്പിച്ചത്. 4 അധ്യായത്തിൽ യജമാനന്മാർക്കുള്ള ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 1 വാക്യം, യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. പൌലോസിന് ദാസന്മാരോട് മാത്രമല്ല യജമാനന്മാരോടും, അതായത് മേലുദ്യോഗസ്ഥന്മാരോടും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ഈ യജമാനൻ ഒരിക്കൽ ക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കേണ്ടവനാണ്. അതെ, വിശ്വാസിയായ ഓരോ യജമാനനും ദാസനും ദൈവം മുൻപാകെ നിൽക്കേണ്ടവനാണ്. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്നപോലെ ചെയ്യേണ്ടതത്രേ. കാരണം നീ ദൈവപൈതലാകുന്നുവെങ്കിൽ കർത്താവിനെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. എന്റെ പണമാണ്, എന്റെ ഫാക്ടറിയാണ്, എന്റെ കമ്പനിയാണ്, ഞാൻ ആർക്കും കണക്ക് കൊടുക്കേണ്ട എന്ന വിധത്തിൽ മറ്റുള്ളവരോട് നാം പ്രവർത്തിക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, കുടുംബത്തിലായിക്കൊള്ളട്ടെ, തൊഴിൽ രംഗത്തായിക്കൊള്ളട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ആരും കാണാത്തതായ രംഗങ്ങളിലായിരിക്കും നാം മിക്കവാറും പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മുടെ കുടുംബത്തിലുള്ളവരോടുള്ള വിശ്വസ്തത, നമ്മെ തൊഴിലേൽപ്പിച്ചവരോടുള്ള വിശ്വസ്തത. അതെ, ഇതൊക്കെ നാം കാത്ത് പാലിക്കേണ്ടതാണ്. കാരണം പ്രതിഫലം തരുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ എത്ര വ്യക്തമായിട്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മെയും കബളിപ്പിക്കുവാൻ സാധിക്കില്ല. നമുക്കാർക്കും മറ്റുള്ളവരെയും കബളിപ്പിക്കുവാൻ സാധിക്കില്ല. അതിന് അവകാശവുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ വലിയ ബോധത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ സ്വയപരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്തുതിക്കുന്നു. വളരെ വ്യക്തമായും അവിടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. നിന്റെ വചനം എത്ര ഉന്നതമാണ്, എത്ര വ്യക്തമാണ്, എത്ര ശക്തമാണ്. ഇതനുസരിപ്പാൻ തുടർന്ന് നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേട്ട ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയിൽ പ്രത്യേകിച്ച് കേട്ട വചനത്തിനനുസരിച്ച് വളർന്നു വരുവാൻ സഹായിക്കുകയും ചെയ്യണമേ. ദൈവകൃപ കൊണ്ട് നിറച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും
Bye.
താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
വിശ്വസ്ത